കർത്താവിന് സ്തോത്രം. എല്ലാവരുടെ നാമത്തിൽ വീണ്ടും വന്ദനം. വീണ്ടും നിങ്ങളുടെ മധ്യയിൽ നിന്ന് വചനം പഠിക്കുവാനും പങ്കിടുവാനും ഇടയാകുന്നതോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓൾറെഡി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചില സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ അവിടെയെല്ലാം കുടുംബജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളെ പറ്റി ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ആവശ്യമായത് ദൈവത്തിന്റെ ആത്മാവ് കൂട്ടിച്ചേർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒരു അധിക പേരല്ലാതെ എക്സ്ട്രാ അല്ലാതെ ഇന്ന് സംസാരിക്കാനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ടോപ്പിക്ക് ഫാമിലി റിപ്പയർ ആൻഡ് മെയിന്റനൻസ്. കുടുംബജീവിതത്തിന്റെ റിപ്പയറും അതിന്റെ മെയിന്റനൻസും ആവശ്യമാണോ? Praise the Lord. പ്രവർത്തിക്കുന്ന ഏത് വസ്തുവിനും മെയിന്റനൻസ് റിപ്പയർ ആവശ്യമാണ്. ജീവിക്കുന്ന ഏതിനും ആവശ്യമാണ്. അപ്പോ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് മെയിന്റനൻസ്. മിക്കവാറും മെയിന്റനൻസ് വേണ്ടുന്നത് കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുള്ളത് നമുക്കറിയാം. ഒരു കല്ലിന് മെയിന്റനൻസ് വേണ്ട, തൂണിനും മെയിന്റനൻസ് വേണ്ട, പക്ഷെ പെയിന്റിങ് ആവശ്യമാണ്. അപ്പോ ഈ ഭൂമി നമുക്ക് കാണാവുന്ന എല്ലാ കാര്യങ്ങൾക്കും മെയിന്റനൻസ് വേണം. പ്രകൃതിക്ക് പോലും മെയിന്റനൻസ് വേണം. 65-ാം സംഘത്തിന് എന്ത് പറയുന്നു? നീ അതിന്റെ ഉഴിഞ്ഞാലിനെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു. സംഘടനക്കാരൻ ഇങ്ങനെ പറയുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അപ്പൊ ഭൂമിക്ക് പോലും ഒരു പുതുക്കം ആവശ്യമാണ്. ദൈവം ചെയ്യുന്നുണ്ട്. കുടുംബജീവിതത്തിന് ഒരു പുതുക്കം ആവശ്യമാണ്. അതിനുവേണ്ടി ഇങ്ങനൊരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്ത് പ്രിയപ്പെട്ടവരെ നിമിത്തം അഭിനന്ദനം കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളെ വീണ്ടും കൺഗ്രാജുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് വളരെ ആവശ്യമാണ്. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. മെയിന്റനൻസ്. കുടുംബങ്ങൾക്ക് മെയിന്റനൻസ് കുറഞ്ഞിരിക്കുക. തകർന്നു പോകുന്ന പല കുടുംബങ്ങളും തക്ക സമയത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ അതൊക്കെ നിലനിൽക്കുന്നതാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആ മെയിൻ്റനൻസിന്റെ കുറവ് കൊണ്ടാണ് അനേക കുടുംബങ്ങളിൽ അത് ശിഥിലമായി പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിനും മെയിൻ്റനൻസ് വേണം. ഈവൻ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിന് മെയിൻ്റനൻസ് വേണം. നിങ്ങൾക്കറിയാമോ, ഇന്ന് പ്രകാശിക്കുന്ന ഈ സൂര്യൻ എന്നും ഇങ്ങനെ പ്രകാശിക്കുകയില്ല. ശാസ്ത്രം അനുസരിച്ച് ഒരു ദിവസം സൂര്യൻ തണുത്തുറഞ്ഞ് ഐസ് പോലെ ആകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് ഒന്നുകൂടെ കൈനീട്ടി ഇതിനെ റിവൈവ് ചെയ്യുന്നില്ല എങ്കിൽ ഈ പ്രപഞ്ചത്തിന് പോലും എന്നേക്ക് മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല. അപ്പോ സൃഷ്ടാവിന്റെ കരം കൂടെ കൂടെ സൃഷ്ടിമേൽ വരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുടുംബത്തിന് വരേണ്ടത് ആവശ്യമാണ്. എഗ്രി ചെയ്യുന്നുണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു റിപ്പയർ ആൻഡ് മെയിന്റനൻസിന് വേണ്ടി നമുക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഓക്കെ. അപ്പോ റിപ്പയർ ആൻഡ് മെയിന്റനൻസ് എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഏറ്റവും എളുപ്പം ഓടി വരുന്ന കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന കാറാണ്, അല്ലെങ്കിൽ ഒരു മോട്ടോർ വാഹനം. എപ്പോഴാണ് ഒരു കാറിന്റെ ഉദാഹരണം നമ്മൾ എടുത്താൽ ഇതിനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന നേരമായി എന്ന് എപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് പറയാം. നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ അറിയാം എപ്പോഴാണ് നമ്മൾ ആ കാര്യം ചിന്തിക്കുന്നത്? ആ വേണ്ടമെന്നും വർക്ക് ചെയ്തയാകുമ്പോ, ആ വേണ്ടമെന്നും വർക്ക് ചെയ്യുക, ആ ജനറലൈസ്ഡ് ആയ കാര്യം ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ, പ്രതീക്ഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ട് വന്നതുപോലെ എന്നൊക്കെ നമുക്കിത് പറയാം. ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കി നമ്മുടെ നമുക്ക് പല പാഠങ്ങളും പഠിക്കാൻ കഴിയും. കർത്താവ് തന്നെ പ്രകൃതിയിലുള്ള കാര്യങ്ങൾ പലതും പറഞ്ഞിട്ടാണ് നമ്മളോട് ദൈവത്തിന്റെ രാജ്യത്തെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഒരു സിമ്പിൾ കാർ മെയിൻ്റനൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതായതുകൊണ്ട് അത് എടുക്കുന്നത്. അതിൽ നിന്ന് നമ്മുടെ കുടുംബജീവിതത്തിന്റെ മെയിൻ്റനൻസിലേക്ക് ഒന്ന് ശ്രദ്ധ തിരിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. ഞാൻ ചോദിച്ചു വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ കാറിന് മെയിന്റനൻസ് വേണമെന്ന് നിങ്ങൾ കരുതുന്നത് എപ്പോൾ? സ്പെസിഫിക് ഇൻഡിവിജ്വലായ കാര്യങ്ങൾ പറയണം. ജനറലായ കാര്യം ബ്രദർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പറയുന്നതായിട്ടുള്ള, നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടുള്ള സമയം എപ്പോഴൊക്കെയാണ്? ആ എക്സാക്ട്ലി, ഇതുവരെ കേൾക്കാത്തതായ ഒരു സ്വരം ഒരു കോണിക്കൂന്ന് ഇങ്ങനെ വരുന്നു അല്ലേ? വീട്ടിലോ ചിലപ്പോ സംഭവിക്കാറുണ്ടാവില്ലേ? ഇത്രയും കാലം അച്ഛായൻ പറയാത്ത ഒരു വാക്ക്, ഇത്രയും കാലം അമ്മാമ്മയുടെ വായിൽ വരാത്ത ഒരു വാക്ക്, ഇത്രയും കാലം കുഞ്ഞുങ്ങളിൽ നിന്ന് വരാത്ത ഒരു വാക്ക്, പുതുതായിട്ടൊരു മൂളൽ, ഒരു ശബ്ദം ഒരു മൂലയ്ക്കൊന്ന് വരുന്നു. അപ്പൊ അറിഞ്ഞോണം, ഉടയുടെ അടുക്കൽ, വീടിന്റെ മെക്കാനിക്കിന്റെ അടുക്കൽ എന്ന് പറഞ്ഞ കുടുംബത്തിന്റെ മെക്കാനിക്കിന്റെ അടുക്കൽ, പിന്നെയും പോകാൻ സമയമായി. അവശബ്ദം, ഇനി അവശബ്ദങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ തന്നെ പുറപ്പെടുവിക്കുകയും നമ്മളൊക്കെ അത് നമ്മുടെ വീട്ടിൽ പലപ്പോഴും സഹിക്കുകയും അത് വീടിന്റെ കൃപയെ നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് പലപ്പോഴും അത്. നാവിന്റെ ഉപയോഗത്തെ പറ്റി പത്രോസ് പറയുന്നത് നമുക്കറിയാം. നാവ് അത് കെടാത്ത തീയാണ്, വലിയ മനങ്ങളെ തീ കത്തിക്കുന്ന അഗ്നി പോലെ ആ നാവ് ഒരു കെടാത്ത തീയാണ്. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം കൂടാതെ നാവ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ അത് കുടുംബജീവിതത്തെ താഴ്ത്തുന്നു. ഇതിനൊക്കെ ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ ആ സംസാരത്തെ, ആ ശബ്ദത്തെ മാറ്റുകയല്ല, അതിന്റെ ഒറിജിനൽ കോസ് കണ്ടുപിടിച്ച് അതിനെ തിരുത്തുകയാണ് ആവശ്യം. കേവലം മിണ്ടാതിരിക്കാൻ പറയുന്നത് കൊണ്ടായില്ല. ഓക്കെ, ഒരു നല്ല ഉദാഹരണം ബ്രദർ പറഞ്ഞു. ഇനിയും ഒത്തിരി പ്രയോജനമുള്ള കാര്യമാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് റിപ്പയർ വേണം തോന്നുന്നത്? കാറിന്റെ കാര്യം തന്നെ ഓർത്താവും, നിങ്ങൾ സൗകര്യമാരൊക്കെ നല്ല പരിചയമുള്ളവരാണ്. പറഞ്ഞ അതായത്, ഒരു പുതിയ കാറ് വാങ്ങിച്ച ഇന്നിന്ന സമയങ്ങളിൽ അത് കൊണ്ടുപോകണം എന്ന് എഴുതിയിട്ടുണ്ട്. വാസ്തവത്തിൽ നമ്മൾ പലരും കൊണ്ടുപോകുന്നത് ഫ്രീ റിപ്പയർ ആയതുകൊണ്ടാ. ഇപ്പോ ഈ ക്യാമറ ഒരു പക്ഷെ നിങ്ങളൊക്കെ എന്തെങ്കിലും ചെലവിടണം എന്നുള്ളത് കൊണ്ട് വന്നിരിക്കുന്നത് സന്തോഷം. പക്ഷെ ഫ്രീ ക്യാമറ പിടിച്ച ഒത്തിരി പേര് വരും. എന്നാൽ ദാവീദ് പറഞ്ഞു, ഞാൻ ചെലവിടാതെ ഒരു യാതും കഴിക്കാൻ ഒരുപടിയില്ല. അപ്പോ അല്പം ചെലവിട്ട് കുടുംബത്തെ നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കുഞ്ഞുങ്ങളെ, കുടുംബത്തെ, പ്രാർത്ഥന, ജീവിതം ഒക്കെ അതൊരു നല്ല കാര്യമാണ്. ഓക്കെ, എനിക്ക് ആ മാനുവലിന്റെ കാര്യമാണ് പറഞ്ഞത്. ഏത് മെഷീനറി ഉണ്ടാക്കുന്ന നല്ല മാനുഫാക്ചറും അതിലൂടെ ചുമ്മാ മെഷീനറി ഉണ്ടാക്കി അങ്ങ് എറിഞ്ഞുകളയല്ല, ഒരു മാനുവൽ കൂടെ അതിൻ്റെ കൂടെ വിടും ഇല്ലേ? അപ്പോ നമ്മുടെ ജീവിതം ഉണ്ടാക്കിയ ജീവിതത്തിന്റെ മാനുഫാക്ചറർ ഒരു നല്ല മാനുവൽ കൂടെ അതിനോട് വിട്ടിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം ജീവിതത്തിന്റെ മാനുവലാ, കുടുംബജീവിതത്തിന്റെ മാനുവലാ. ഞാനത് ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ആ ഈ തോട്ട് ഇരിക്കുന്നത് നിങ്ങളാ പറയേണ്ടത്, നിങ്ങളാ കൂട്ടിൽ കാർ ഓടിക്കുന്നത്. എന്തുപോയി മൈലേജ് എന്ന് പറഞ്ഞ കൂടുതൽ പെട്രോൾ ഒഴിച്ചിട്ട് കുറച്ച് ദൂരമേ പോയുള്ളൂ. പ്രതീക്ഷിക്കുന്ന അത്രയും കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ 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 ഒഴിച്ച ആ പെട്രോളിന്റെ അത്രയും രൂപ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനം വ്യർത്ഥം. നിങ്ങൾ പലതും കുടുംബത്തെ നന്നാക്കാൻ ചെയ്യുന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ നന്നാക്കാൻ ചെയ്യുന്നുണ്ടെങ്കിലും അവരെ പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിലും പഠിത്തമൊന്നും തലയിലോട്ട് കയറുന്നില്ല. അവര് വേണ്ടവണ്ണം ഒന്നും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന് വേണ്ടിയുള്ള നിങ്ങളുടെ അധ്വാനം വേസ്റ്റ്, അത് വേണ്ടവണ്ണം പ്രയോജനപ്പെടുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ലെങ്കിൽ ഇനി തോന്നാൻ സാധ്യതയുണ്ട്, കാര്യങ്ങൾ നേരത്തെ അറിയണം. അപ്പോ നമ്മുടെ അധ്വാനം, നിന്റെ കൈകളുടെ അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും എന്ന് പറയുന്നത് അത് കൃഷിക്കുള്ള പണി തന്നെയല്ല, ഓഫീസിലെ പണി തന്നെയല്ല, നമ്മുടെ വീടിന്റെ കാര്യത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലും വീട് മെയിന്റനൻസിലും ഏ വീടിന്റെ എല്ലാ കാര്യങ്ങളിലും ഈ ഒരു അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. അവൻ ചെയ്യുന്നതൊക്കെ സാധ്യമെന്നുള്ളത് നിലവരട്ടെ. ചില അമ്മമാര് കയ്യേ കയ്യേ തലയിൽ വെച്ചുകൊണ്ട് ചിലപ്പോ പറയും, അയ്യോ ഇതിനെയൊക്കെ വളർത്താനിടയായത്. ചിലപ്പോ അമ്മമാര് കുഞ്ഞിനോട് പറയും, മക്കളോട് പറയും, നിന്നെ പെറ്റുവിളത്തി അമ്മയാ ഞാൻ കേട്ടോ എന്ന് പറഞ്ഞ എന്തുവാ ജീവിതത്തിലെ കഷ്ടപ്പാടിനെ ഒന്ന് വിശദീകരിക്കുന്ന, അല്ലെ അവന്റെ അനുസരണക്കേട്, അല്ലെങ്കിൽ ആ വീടിന്റെ പ്രയാസത്തിന്റെ ഒരു എക്സ്പ്രഷൻ അത്. ഇതൊക്കെയും നമ്മുടെ കൈകളെ അധ്വാനം അസഫലമാകുന്ന കേസുകളാണ്. അവിടെയും മടങ്ങി പിതാതാവിന്റെ അടുക്കിലേക്ക് വരേണ്ട വേറെ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോ ഡു യു ഹാവ് മൈലേജ്? നിങ്ങളുടെ വീട്ടിൽ മൈലേജ് ഉണ്ടോ? കുടുംബത്തിൽ മൈലേജ് ഉണ്ടോ? പ്രൈസ് ദ ലോർഡ്. പിന്നെ മറ്റൊന്ന്, ഒരു പക്ഷേ സമയം മുന്നോട്ട് പോകുന്നുണ്ട്, എന്റെ ചില ചിന്തകൾ പറയാം. മറ്റൊന്ന്, സ്റ്റാർട്ടബിളാ ചില കാറുകൾ തണുപ്പ് കാലത്ത് സ്റ്റാർട്ട് ആവുക, ചൂട് കാലത്ത് സ്റ്റാർട്ട് ആവുക എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിന്റെ ആ അന്തരീക്ഷത്തിൽ നിന്ന് റീഡിഫൈൻ ചെയ്താൽ ആ കാറിന്റെ സ്റ്റാർട്ടിങ് ആ കാറിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. എന്തിനെ ആശ്രയിച്ചായിരിക്കുന്നേ? പുറത്തുള്ള ടെമ്പറേച്ചർ എന്താണ് അതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ അവസ്ഥ വെളിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസിനെ ആശ്രയിച്ചായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഗസ്റ്റ് വീട്ടിൽ വരികയാണ്, എല്ലാം ശാന്തം. അല്ല, നാല് പേര് കേൾക്കുന്ന കാര്യമാണെങ്കിൽ എല്ലാം ശാന്തം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന്റെ അവസ്ഥ സമൂഹത്തെ ആശ്രയിച്ചിരിക്കുക. അങ്ങനെയാണോ? വീട്ടിൽ പറയുന്നതായ സംസാരവും വീടിന്റെ അടുക്കും ചിട്ടയും ക്രമീകരണവും അതിനെ സമൂഹം നിയന്ത്രിക്കുന്നുണ്ടോ? അതോ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു ജനുവിനായ ഒരു ജീവന്റെ അനുഭവം ഉണ്ടോ? നമുക്കത് ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം അത് ഏറ്റെടുക്കാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മറ്റൊന്ന് എന്തുവാ, കേറ്റൊക്കെ കയറുമ്പോ ലോഡ് വലിക്കുന്നില്ല. എന്താ ലോഡ്? ഒരു കാറ് സാധാരണ 5 പേരൊക്കെ 7 പേരൊക്കെ അതിനാ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നുവെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോ ഇതിനെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ പ്രാക്ടിക്കലി എന്താ? നമ്മളും കർത്താവ് നടത്താൻ നമുക്ക് തന്ന മക്കൾ അത് ദൈവം കാണിച്ച ആ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടവരാ. ഏത് സാഹചര്യത്തിലും ഒന്നിച്ച് നിൽക്കേണ്ടതാ. എന്നാൽ ചിലപ്പം ദൈവം തന്ന മക്കൾ ഭാരമായിട്ട് തോന്നുന്ന സാഹചര്യം ഉണ്ടാവും, അല്ലേ? ലോഡ് വലിക്കാൻ വയ്യ. ആ അനുഗ്രഹം അതേ രീതിയിൽ എടുക്കാൻ കഴിയാതെ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടോ? ഇപ്പോഴാർക്കും അങ്ങനെ ഇല്ല. പക്ഷെ പ്രയാസം അനുഭവപ്പെടാതെ തന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം പറയുന്ന കോണം. ആ കുടുംബത്തിന്റെ ലോഡ് അത് ഭാരം ഏറ്റെടുക്കുന്ന ആളിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആദ്യമേ പറഞ്ഞു, നിങ്ങളുടെ അധ്വാനം അധ്വാനം വ്യർത്ഥമാകാതെ ഇരിക്കുവാൻ, ഹല്ലേലൂയ. അതിന്റെ ആ മുന്നോട്ടുള്ള പോക്കിന് അനുഗ്രഹമായി തീരുവാനായിട്ട് ദൈവത്തിന്റെ ഓൾറെഡി നാം മാനുവലിന്റെ കാര്യം കേട്ടു. ദൈവം നമ്മെ സഹായിക്കും. ഇതൊക്കെയാണ് ഈ റിപ്പയർ ആൻഡ് മെയിന്റനൻസിന്റെ കാര്യം. ഒരുപക്ഷെ ഒരു കാറ് വീടുമായിട്ടത്രയും എല്ലാം യോജിച്ചതല്ല. എന്നാൽ വീട്ടിൽ നിങ്ങൾക്ക് ഇനിയും പല കാര്യങ്ങളും പറയാനുണ്ടാവും. ഇതെല്ലാം ഇന്ന് പകൽക്കാലം യേശുവിന്റെ പാദത്തിൽ കൊണ്ടുവന്നിട്ട് കർത്താവേ, അവിടെ നിങ്ങളുടെ കുടുംബത്തിന്റെ റിപ്പയറാണ് ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു നമുക്ക് പറയാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന കാർ നോക്കിയാൽ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നാന്ന് അറിയത്തില്ലേ? അറിയാമോ? യെസ്, അറിയാം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ പ്രപഞ്ചത്തിന്റെ കാര്യം തന്നെ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന് പോലും പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവന്റെ കൈ വീണ്ടും വീണ്ടും വന്നെങ്കിലേ അതിന്റെ മെയിന്റനൻസ് നടക്കുകയുള്ളെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം അങ്ങനെയാ, കുടുംബ ജീവിതങ്ങളും അങ്ങനെയാ. യെസ്, ആ കർത്താവിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിക്കാം. ഇനി പ്രായോഗികമായ തലത്തിൽ ഇതേ നിലയിൽ ചില കാര്യങ്ങളെ ചിന്തിക്കാൻ പോകുന്നേ. നിങ്ങൾ ഒരു കാർ റിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടോ? ഇതിനെ ഒരു മെക്കാനിക് ഷോപ്പിൽ കൊണ്ടുപോകും. ചുമ്മാ ആ കാർ അങ്ങോട്ട് കൊണ്ടുപോയി എറിഞ്ഞു കളഞ്ഞിട്ട് പോകും മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാറുമായിട്ട് വർക്ക്ഷോപ്പിൽ ചെന്നാൽ സാധാരണ സംഭവിക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്താണെന്ന് അറിയാം? എന്തോ അവരൊരു പേപ്പർ എടുക്കും, അത് കഴിഞ്ഞിട്ട് ഈ കാറിന്റെ ഉടമസ്ഥനോട് ചില കാര്യങ്ങൾ ചോദിക്കില്ലേ, ചോദിക്കില്ലേ? അപ്പൊ അത് ഫില്ലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ അതിന്റെ പ്രൊസീഡിയറാ. ഏത് എന്ന് പറഞ്ഞ എന്തുവാ ഇതിന്റെ റിയൽ കണ്ടീഷനെ പറ്റി ഇതിന്റെ ഉടമസ്ഥന് എന്ത് ചെയ്യണം? ഈ റിപ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ റിപ്പയർ ചെയ്യുന്ന ആളിന്റെ അടുക്കൽ ഇതിന്റെ ഉടമസ്ഥൻ പറയണം കാര്യങ്ങളുടെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെ ആണെന്നുള്ള വിവരം എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ഓപ്പൺ അപ്പ്. അത് കിട്ടി മീൻ വിട്ടുകളയേണ്ട കാര്യമല്ല ഇത്. നമ്മളൊക്കെ വെറുതെ ഇരുന്ന് കൊടുത്ത പോരാ, നമ്മളൊക്കെ നമ്മുടെ വാസ്തവമായ അവസ്ഥയെ പറ്റി, ദൈവഹിത പ്രകാരം ഫങ്ഷൻ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി വചനം പറഞ്ഞിട്ടും ആത്മാവ് നമ്മെ നടത്തിയിട്ടും ഹല്ലേലൂയ നാം ആയിരിക്കണം ദൈവം ഇച്ഛിച്ചിട്ടും മാറാനൊക്കാത്ത സാഹചര്യത്തെ പറ്റി ഒരു കൺഫഷന്റെ അനുഭവത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ എങ്ങനെ ചെയ്യുന്നെങ്കിൽ ആമേൻ പറയാം. അപ്പോ ഇപ്പൊ നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളൊന്നും പുതുതല്ല, എന്നാ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിൽ പുതുതായിട്ടൊന്നും കേൾക്കാനില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിൽ ഇതൊക്കെ പുതുതായിട്ട് അപ്ലൈ ചെയ്യണം. സ്ഥാനമൊന്നും പുതുതല്ല, എന്നാ അത് ഓരോരോ സ്ഥാനത്ത് കടന്നു എന്ന് മുമ്പേ കേട്ടതുപോലെ ശബ്ദം വരാതെ വണ്ണം നട്ടും ബോൾട്ടും ലൂസായതിനെ ടൈറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. സമ്മതിക്കുമോ? ദൈവത്തിന്റെ ആത്മാവിനെയും ദൈവത്തിന്റെ വചനത്തെയും ആ ലൂസായ സാഹചര്യത്തെ, അത് ബന്ധങ്ങളായിരിക്കാം, അത് വാക്കുകളായിരിക്കാം, ചിന്തകളായിരിക്കാം, എവിടെയായാലും ഫങ്ഷൻ ചെയ്യേണ്ടതുപോലെ ഫങ്ഷൻ ചെയ്യാത്തതിനെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഒന്നുകൂടെ ടൈറ്റിൻ ചെയ്യുവാൻ എന്നത് ഉറപ്പിക്കാൻ സമ്മതിക്കാമോ? ഒന്നാമതായത് ഭർത്താവും ഭാര്യയുമായിട്ടുള്ള ബന്ധമാണ്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. പക്ഷെ പലരും മാനസികമായി അകന്നവരാണ്. അവർക്ക് പലതും എക്സ്ക്യൂസസ് പറയാൻ കാണും. കാരണം ഞാൻ അഭിഷേകത്തിൽ കടക്കുന്നില്ല, അമാനുഷികമായ അകൽച്ച ഒന്നാമതായിട്ട് പിശാച്ച് കൊണ്ടുവരുന്നതാണ്. ഇവിടെ ഇതാ നിങ്ങളാരും വെച്ചതായിരിക്കില്ല ആ പാമ്പിന്റെ ചിത്രം. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് നമുക്കറിയാൻ വയ്യ. കുടുംബ ജീവിതത്തെ തകർക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കുമ്പോൾ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒന്നാമത്തെ ശത്രുവിന്റെ പടമാവിടെ. കുടുംബ ജീവിതത്തെ ഒന്നാമതായി പാപത്തിന്റെ കാര്യത്തിൽ യോജിപ്പിച്ച് പിന്നെ തീർത്ത് മനുഷ്യരാശയെ നശിപ്പിച്ച പിശാച്ച്, അത് കുടുംബ ജീവിതത്തിന്റെ ശത്രുവാണ്. ശത്രുവിന്റെ തന്ത്രങ്ങളെ നാം അറിയണം. അപ്പോ ഇപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടേ? നമ്മുടെ ജീവിതത്തിലെ കുറവുള്ള കാര്യങ്ങളെ പറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പാകണം തുറന്നിടണം. ഹല്ലേലൂയ. നിങ്ങൾ ആ കാർ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നിങ്ങളോട് ഇതിന്റെ എന്തൊക്കെയാ കുറവെന്ന് ചോദിക്കുമ്പോ, ഓ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു കർത്താവിനെ അറിയാം, മനുഷ്യനോട് പറയണ്ട, ദൈവത്തിന്റെ മുമ്പായ കാര്യങ്ങൾ നമ്മൾ കൺഫസ് ചെയ്യണം. നമ്മുടെ കുറവുകൾ നാം ഏറ്റുപറയുന്നതിന്റെ ഒരു പ്രാധാന്യം, അത് ഫങ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിയാമെന്ന് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കുറവുകൾ ഏറ്റുപറയുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിന്റെ ഐഡിയൽ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ കഴിയാം. കുടുംബ ജീവിതത്തിന് ഉയർന്ന സാധ്യതകളുണ്ട്. ഉത്തമഗീതം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം സ്നേഹം എന്ന് പറയുന്നത് കേവലം സിനിമയ്ക്കകത്തും നാടകത്തിനകത്തുമൊക്കെ മാത്രം മനുഷ്യർ കാണിക്കുന്ന കാര്യമായിട്ട് അകപ്പതിച്ചിരിക്കുക. അതിനപ്പുറത്തായിട്ടുള്ള അവോളി ലവ്, അത് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഹോളി ലവ്, വിശുദ്ധ സ്നേഹം, അത് അതിൻ്റെതായ സ്ഥാനത്ത് അപ്ലൈ ചെയ്യുമ്പോൾ സ്വർഗീയമായ അനുഭവം ഭൂമിയിൽ അനുഭവിക്കുവാൻ ദൈവം വെച്ചിരിക്കുന്ന ഒരവസരമാണ് കുടുംബ ജീവിതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കത് ഏറ്റെടുക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇനി ഞാൻ കൂടുതലായിട്ട് പ്രാക്ടിക്കലായിട്ട് ബിബ്ലിക്കലായിട്ട് കാര്യങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. വീണ്ടും നിങ്ങളുടെ ജീവിതത്തോട് ബന്ധത്തിൽ എന്തുവാ, വാട്ട് ഈസ് പ്രാക്ടിക്കലി വാട്ട് ഈസ് ദ മെയിന്റനൻസ് വി നീഡ്. ഇനി നിങ്ങൾക്ക് പറയാം, അത്രയും പാടി കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് മെയിന്റനൻസ് ആവശ്യമായിട്ടുള്ളത്. ഈ ശബ്ദം വരുന്നതിന്റെ കോസ് എന്താ ആത്മീയമായിട്ട്, മൈലേജ് കിട്ടാത്തതിന്റെ കോസ് എന്താ ആത്മീയമായിട്ട്, ഞാന് ഉദാഹരണം തന്നെ ഒത്തിരി പറയുന്ന ക്ഷമിക്കണം, പക്ഷെ പ്രയോജനം ഉള്ളതുകൊണ്ടാ പറയുന്നത്. ഒരു കാറിന്റെ ഫംഗ്ഷനിങ് ഇല്ലാന്നുള്ള രണ്ട് കാര്യങ്ങൾ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്തുള്ളത്. മെയിനനൻസ് ആവശ്യമായിട്ടുള്ള അല്ലെ ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോഴത്തെ കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ട്രാൻസ്മിഷൻ ആണ്, മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫെയിലിയർ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ ട്രാൻസ്മിഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റീറിംഗിന് അങ്ങോട്ട് തിരിക്കുന്നെങ്കിൽ ഈ ഇടയ്ക്കുള്ളതായ ലിങ്ക് ശരിയല്ലെന്നുണ്ടെങ്കിൽ ആ വീല് ശരിയായിട്ട് തിരിക്കേണ്ട സ്ഥലത്തോട്ട് തിരിയുകയില്ല, മനസ്സിലാവില്ല. അതിന്റെ പേരാണ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ആ എഞ്ചിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ആ മൂവ് ചെയ്യുന്ന സിലിണ്ടർ, അതിന്റെ ട്രാൻസ്മിഷൻ ആണ് ആ വീല് വരെയും ചെന്നെത്തുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നിനെ മൂവ് ചെയ്യുന്നത്, ഒന്നിന്റെ പ്രവൃത്തിക്കുള്ളത്, ഒന്നിന്റെ സപ്പോർട്ട് അതിൽ തന്നെയല്ല, ആ മെഷീന്റെ വേറൊരു ഭാഗത്ത് നിന്നാണ് ഒരു ഭാഗം ഫങ്ഷൻ ചെയ്യാനുള്ള റിസോഴ്സ് അവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഡിസൈനിൽ പുരുഷന് വേണ്ടിയുള്ളത് സ്ത്രീയിലും സ്ത്രീക്ക് വേണ്ടിയുള്ളത് പുരുഷനിലുമാണ് ദൈവം വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഭർത്താക്കന്മാരെ ചിന്തിക്കേണ്ട എനിക്കുള്ളത് സ്ത്രീയിലാണ് വെച്ചിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇങ്ങനെ ചിന്തിയില്ല, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ളത് എന്നിലാണ് വെച്ചിരിക്കുന്നത് ചിന്തിയില്ല. അതുപോലെ സഹോദരന്മാര് ചിന്തിയില്ല, എന്റെ ഭർത്താവിന് വേണ്ടിയുള്ളത് നിങ്ങളിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ചിന്തിയില്ല. അതാണ് അതിന്റെ റൈറ്റ് തിങ്കിങ്. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇംപ്ലിക്കേഷൻ, ഞാൻ വിശ്വസ്തനായില്ല എങ്കിൽ, അല്ലെ ഞാൻ വിശ്വസ്തയായില്ല എങ്കിൽ എന്റെ സ്പൗസ് ഡിസ്ഫങ്ഷണൽ ആകും. ഏറ്റെടുക്കാമോ? ഞാൻ വേണ്ടവണ്ണം എന്നിൽ ദൈവം വെച്ചിരിക്കുന്ന റിസോഴ്സ് ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, ഞാൻ അങ്ങോട്ട് അയക്കുന്നില്ല എങ്കിൽ എന്റെ സ്പൗസിന് ഫങ്ഷൻ ചെയ്യാൻ കഴിയില്ല എന്നൊരു ബോധം നമ്മളെ ഭരിക്കണം എന്ന് പേൽക്കാലം ഏറ്റെടുക്കാമോ? ഇത് കേവലം കുടുംബജീവിതത്തിൽ തന്നെ ഉള്ള ഒരു തത്വമല്ല, ഇത് പൊതുവെ ഉള്ളൊരു തത്വമാണ്. ദൈവം ഒരാൾക്കുള്ളത് മറ്റൊരാളിനെ ഏൽപ്പിക്കുന്നുള്ള ധാരാളം തെളിവുണ്ട്. പൗലോസ് ഗലാതി ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ എന്നൊരു എക്സ്പ്രഷൻ. അപ്പൊ പൗലോസിന് പറയാനുള്ളത്, പൗലോസിന് കിട്ടിയ ദൈവകൃപ ആർക്ക് വേണ്ടിയാണ് കിട്ടിയത്? മറ്റുള്ളവർക്ക് വേണ്ടിയാണ് കിട്ടിയത്. ഇത് കുടുംബജീവിതത്തിൽ പ്രത്യേകമായിട്ടും അർത്ഥപൂർണമാ. സഹോദരന്മാരെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് ദൈവം തന്നത് അതൊരു നല്ല പങ്ക് നിങ്ങൾക്ക് വേണ്ടിയല്ല, അത് നിങ്ങളുടെ സ്പൗസിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ ഏൽപ്പിച്ചത് എന്നുള്ള കാര്യം സമ്മതിക്കോ? ഇനി ഒന്നിനു വേണ്ടി മറ്റൊന്നിനെ രൂപാന്തരപ്പെടുത്തുന്നത് അല്പം ലോജിക്കായി. രണ്ട് കാര്യങ്ങൾ ഓർക്കുക, ഒന്നാമത്തേതും രണ്ടാമത്തേതും. ഒന്നാമത്തേതിന് വേണ്ടി രണ്ടാമത്തേതിന് രൂപാന്തരപ്പെടുത്തി, രണ്ടാമത്തേതിന് വേണ്ടി ഒന്നാമത്തേതിന് രൂപാന്തരപ്പെടുത്തി. അപ്പോൾ ഈ ഒന്നാമത്തേതിനെയും രണ്ടാമത്തേതിനെയും കൊണ്ട് ഇത് പൂർണ്ണമല്ല. ഒരു പക്ഷെ മനസ്സിലായ പ്രയാസം കാണും. ഞാനൊരു സിമ്പിൾ ഉദാഹരണം, ഞാൻ പലപ്പോഴും പറയുന്ന ഉദാഹരണമാണ് ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ എക്സാമ്പിൾ. ഫ്ലവറിന്റെ ഒരു പ്രത്യേകത, അല്ല ബട്ടർഫ്ലൈയുടെ പ്രത്യേകത, നമ്മൾ കുടിക്കുന്ന പോലെ ചായയും കാപ്പിയൊന്നും കുടിക്കുന്നില്ല അതിന്. അതിന് തേൻ മാത്രമേ കുടിക്കാനും പോകുള്ളൂ. അതും ഒരു തുറന്ന പാത്രത്തിൽ കൊടുത്ത പട്ടണത്തിലേക്ക് കുടിക്കാനും പോകില്ല. ഒരു ഒരു കുഴൽ പോലുള്ള ഒരു സാധനം അങ്ങനെ കുടിക്കാനും പോകുള്ളൂ. അതുകൊണ്ട് ബട്ടർഫ്ലൈയുടെ ആ മൗത്ത് എന്ന് പറയുന്ന ഒരു പൈപ്പ് പോലെ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ബട്ടർഫ്ലൈക്ക് തേൻ കിട്ടിയില്ലേ ജീവിക്കാനും പോകില്ല. അപ്പോ ദൈവം പുഷ്പങ്ങളെ അല്ല, പുഷ്പങ്ങളിലേക്ക് നാം നോക്കിയാൽ, ഒരു നിമിഷം ദൈവം എന്നുള്ള കാര്യം മറക്കുക, പുഷ്പങ്ങളിലേക്ക് അത് നോക്കിയാൽ ബട്ടർഫ്ലൈയുടെ ആവശ്യം അനുസരിച്ച് പുഷ്പങ്ങൾ കണ്ടീഷൻഡ് അല്ലേ? അതിന്റെ ആ ഫിറ്റിംഗ് ആയ നീഡ് അനുസരിച്ച് ഹണി ഉണ്ടാവുന്നത് തന്നെയല്ല, ആ ഹണി ഇരിക്കുന്നത് ആ പാത്രം ഒരു പൈപ്പ് പോലെയാ. ആ ബട്ടർഫ്ലൈയുടെ ആ ആ അതിന്റെ ആ ഒരു പൈപ്പ് പോലെയുള്ളതായ അതിന്റെ ആ മൗത്ത് ഉപയോഗിച്ച് സക്ക് ചെയ്ത രീതിയിലാണ്. ഇനി ഫ്ലവേഴ്സിന്റെ നീഡ് എന്ന് ഓർത്ത് എനിക്ക് ഫ്ലവേഴ്സിൽ പോളൻ ഗ്രെയിൻസ് ഉണ്ട്. ഈ പോളൻ ഗ്രെയിൻസ് ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പോയില്ല എങ്കിൽ ഈ ഫ്ലവേഴ്സിന്റെ അടുത്ത ജനറേഷൻ ഫ്ലവേഴ്സ് ഉണ്ടാകില്ല. എന്നാ ഒരു ഫ്ലവർ തന്നെ ഒക്കുകയില്ല, ഇത് കൊണ്ടുപോയി മറ്റേ ഫ്ലവറിന് അത് കൊണ്ടിടാൻ. അപ്പോ ബട്ടർഫ്ലൈ വന്ന ഫ്ലവറിൽ ഇരിക്കുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ബട്ടർഫ്ലൈയുടെ ശരീരത്തിലുള്ള രോഗങ്ങളിൽ ഈ പോളൻ ഗ്രെയിൻസ് ഇങ്ങനെ പറ്റിപ്പിടിക്കുന്നത് കൊണ്ട് ഈ പോളൻ ഗ്രെയിൻസ് പോയി മറ്റേ ഫ്ലവറിൽ വീഴുന്നത് കൊണ്ടാണ് ഈ ഫ്ലവേഴ്സിന്റെ അടുത്ത ജനറേഷൻ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈയെ ഫ്ലവേഴ്സിന് വേണ്ടിയും ഫ്ലവേഴ്സിനെ ബട്ടർഫ്ലൈക്ക് വേണ്ടി ഉണ്ടാക്കിയത് ബട്ടർഫ്ലൈയുമല്ല ഫ്ലവറുമല്ല, ഈ ഇരിക്കുന്ന നമ്മളാരുമല്ല, വേറെ ആരെങ്കിലും ഉണ്ടോ? അവിടെ ദൈവത്തെ കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ആവശ്യമനുസരിച്ച് പുരുഷനെ ഉണ്ടാക്കിയതിലും പുരുഷന്റെ ആവശ്യമനുസരിച്ച് സ്ത്രീയെ ഉണ്ടാക്കിയതിലും ദൈവത്തെ കാണുവാനും ഒരാൾ മറ്റൊരാളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ഇടയാകണം. ഇത് ഫാമിലി കുടുംബ ജീവിതത്തിലെ ഒരു ഫൗണ്ടേഷനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്ക് എല്ലാം അത് ചെയ്യാമോ? ഭർത്താക്കന്മാർ എല്ലാവരും നിങ്ങൾ ഭാര്യമാരുടെ നിമിത്തം കരമേർത്തി സ്തോത്രം പറയാമോ? സ്തോത്രം. ഭാര്യമാരെല്ലാവരും നിങ്ങളെ ഭർത്താക്കന്മാരുടെ നിമിത്തം കരമേർത്തി സ്തോത്രം പറയാമോ? യെസ്. യു മീൻ ഇറ്റ്. അവിടെയാണ്. അതുകൊണ്ട് തുടർച്ചയായിട്ട് ദൈവത്തിന് നന്ദി അറിയിക്കുക. അവിടെ തന്നെ ആ ബേസിസ് സെറ്റ് ആകുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ നിങ്ങളുടെ സ്പൗസ് ദൈവം തന്ന അനുഗ്രഹമാണ്, നന്മയാണ്. ഭാര്യയെ കിട്ടുന്നവന് നന്മ കിട്ടുന്നു വചനം പറയുന്നത്. നല്ല ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുന്നാണോ വചനം പറയുന്നത്? ആണോ? സഹോദരം ഉണ്ടായിരിക്കുന്നേ, വചനം അങ്ങനെ പറയുന്നില്ല. നല്ല ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുന്നല്ല, ഭാര്യയാണോ അവള് നല്ലവള. സ്തോത്രം. ഹല്ലേലൂയ. ഭാര്യ ആയിരിക്കുന്നത് തന്നെ ഒരു നന്മയാ. അങ്ങനെ വചനം അത് ഏറ്റെടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ദൈവം നമുക്ക് മറ്റൊരാളിന് വേണ്ടി ഉള്ളത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു. കാര്യം മനസ്സിലായോ? അപ്പൊ ഒന്നാമതായി നമ്മുടെ സ്പൗസിനും നമ്മുടെ സ്പൗസിനു വേണ്ടിയുള്ളത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാര്യവിചാരകന്മാരാണ്, നമ്മൾ സ്റ്റീവാർഡ്സ് ആണ്. പൗലസ് പറയുന്നു, കാര്യവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ വിശ്വസ്തത അത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫാമിലി മെയിന്റനൻസിന്റെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തനാകുവാനായി വിശ്വസ്തയാകുവാനായി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൽ നിന്ന് ഭാഗം സമർപ്പിക്കുക എന്നുള്ളത് ഇന്ന് പകൽക്കാലം ചെയ്യുമോ? യെസ്. സ്വീകരിച്ച ആമൻ പറഞ്ഞ അതേ കർത്താവ് എന്റെ സ്പൗസിന് വേണ്ടി എന്നെ അവിടുന്ന് ഏൽപ്പിച്ചത് വിശ്വസ്തനാകുവാനായിട്ട് വിശ്വസ്തയാകുവാനായിട്ട് ഞാനിതാ എന്നെ സമർപ്പിക്കുന്നെന്ന് ദൈവത്തിൽ ഭാഗം നമുക്കേക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ആഴമായി ഭർത്താക്കന്മാരുടെ കയ്യിൽ ഭാര്യമാർക്ക് വേണ്ടി എന്താ ദൈവം ഏൽപ്പിച്ചത്, ഭാര്യമാരുടെ കയ്യിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്തോ ദൈവം ഏൽപ്പിച്ചത് എന്ന് ഒന്നുകൂടെ ഒന്ന് വചനപ്രകാരം നോക്കി ആ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് നമ്മളെ തന്നെ ഒന്ന് അവയർനെസ്സിലേക്ക് കൊണ്ടുവന്ന് നാം പ്രാർത്ഥിച്ചാൽ ആ ഒരു മെയിന്റനൻസ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകും. ഓക്കെ. ഇനി ഭർത്താക്കന്മാരുടെ കാര്യം നമ്മൾ എടുത്താൽ നിങ്ങൾ തന്നെ പറയാമോ ഭാര്യമാരുടെ വിഷയത്തിൽ എന്തൊക്കെയാ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയാമോ? ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലർക്ക് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അവർക്ക് വേണ്ടി കരുതണമെന്ന് ബ്രദർ പറയുന്നു. ഇനി നിങ്ങളുടെ ഭാഗത്ത് ചില കാര്യങ്ങൾ പറയട്ടെ. ഐ വാണ്ട് ടു നോ വേർ ആർ യു, നിങ്ങൾ എവിടെ നിൽക്കുന്നെന്ന് എനിക്കത് അറിയാൻ വേണ്ടിയാ, നമുക്ക് അറിയാൻ വേണ്ടിയാ. ഉറക്കെ പറഞ്ഞാട്ടെ, അവർക്ക് വേണ്ടി കരുതണം. ഇനിയും ദൈവമക്കളെ നമുക്ക് അറിയാൻ കഴിയാതെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? ഇതൊരു സാക്ഷ്യത്തിന്റെ സമയമാ. സൗരമാർ നോക്കുന്നുണ്ട്, അവരെ സംരക്ഷിക്കണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. അവരുടെ ആവശ്യങ്ങളെ സഹോദരിമാര് സ്തോത്രം പറയുന്നതിൽ കുഴപ്പമില്ല. അവരെ ഇവർക്കറിയാം, നിങ്ങൾക്ക് ആവശ്യമായ കാര്യം എന്തുവാണെന്ന് ഇവർക്കറിയാം. ഒരു ഗ്രൂപ്പായിട്ട് ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ആമേ പറഞ്ഞോളാം സഹോദരിമാര്. ആ അവരെ അവരുടെ എന്ന് പറഞ്ഞാട്ടെ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. ആമേ. ആ സ്നേഹിക്കണം. അവരെ മനസ്സിലാക്കണം, അവരെ അംഗീകരിക്കണം. യെസ്, there can be an enjoyment also about it. ഇനിയും കഴിഞ്ഞോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. പ്രൈസ് ദി ലോർഡ്. അവരെ കൊണ്ട് കൂടുതൽ ആമേൻ പറയിപ്പിക്കണം നമുക്ക്. യെസ്, കഴിഞ്ഞോ? ഇനി സഹോദരന്മാരുടെ തേണാ. സഹോദരന്മാരുടെ ആമേൻ പറയാം. ഇതൊക്കെ ഓപ്ഷനല്ല കേട്ടോ, ഇവിടെ ഇരുന്നോണ്ട് ഒരു കമാൻഡ്മെന്റും ചെയ്യില്ല, ഇതൊക്കെ ഓപ്ഷനല്ല. സഹോദരന്മാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് എന്തൊക്കെയാ ഒന്ന് എടുത്തു പറഞ്ഞ. യാ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. അവരെ അനുസരിച്ച്, ഇത് രണ്ടേതാണ്ട് ഒന്ന് തന്നെയാ, അവരെ അനുസരിക്കണം. ആമേൻ. അവരെ ശുശ്രൂഷിക്കണം. എത്രമാത്രം റിസോഴ്സ്ഫുൾ ആണ് നമ്മുടെ സഹോദരിമാർ. പ്രൈസ് ദി ലോർഡ്. ആ ഇനി അവരെ സ്നേഹിക്കണം. ഇനി അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേനൊന്നും കേൾക്കുന്നില്ല ഇവിടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ലിസ്റ്റ്. അവരെ എൻകറേജ് ചെയ്യണം. പ്രാക്ടിക്കലി അതിലേക്ക്, ആമേൻ, പ്രാക്ടിക്കലി അതിലേക്കൊന്ന് വരണം. നമ്മൾ നമ്മുടെ സമയം കുറവാ, പക്ഷെ എങ്ങനെ അവരെ എൻകറേജ് ചെയ്യാൻ ഒക്കും എന്നുള്ളത് നമ്മളൊന്ന് കണ്ടുപിടിക്കണം. എനിവേ, അവരെ എൻകറേജ് ചെയ്യണം. സഹോദരന്മാരെ എൻകറേജ് ചെയ്യുന്ന ഓർത്ത് കർത്താവിനെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മളൊക്കെ നിന്നുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ബിഹൈൻഡ് എവരി സക്സസ്ഫുൾ മാൻ ദേർ ഈസ് എ വുമൺ. ഏത് വിജയപ്രദനായ ഏത് മനുഷ്യന്റെയും പുറകില് ഒരു സ്ത്രീ ഉണ്ട് എന്നൊരു ചൊല്ലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇനി നിങ്ങളുടെ ലിസ്റ്റ് കഴിഞ്ഞോ? ഏത് സഹോദരിമാരെ, ഇത് നിങ്ങൾ കേട്ടിത് ഏറ്റെടുക്കണം കേട്ടോ. നിങ്ങൾക്കിത് കാര്യം, ഇതൊരു കോമൺ റിസോഴ്സാ, ഇത് പൊതുവായ റിസോഴ്സാ. ഇത് എപ്പോഴും ഈ ആശയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോ മറ്റുള്ളവർ സഹോദരന്മാരും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞ് കേട്ടത് നിങ്ങളുടെ ഒരു കോമൺ അസറ്റാ സഹോദരന്മാർക്ക് വേണ്ടി. അപ്പൊ അത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ആ ഒരു പൊതു സ്വത്ത് ഉണ്ടാകാൻ പ്രയാസ. അതുകൊണ്ട് നിങ്ങളത് ഏറ്റെടുത്താട്ടെ, വെറുതെ ഓർമ്മയെന്ന് പറയാനല്ല, അത് ഹിപ്പോക്രസി ആയി പോകും. പ്രാക്ടിക്കലി ചെയ്യുവാനായി നമുക്ക് ഏറ്റെടുക്കാം. ഇപ്പൊ പറഞ്ഞു കേട്ടത് എന്തുവാ, അവരുടെ കൂടെ ഏത് സാഹചര്യത്തിലും നിൽക്കണം. ആ ഒരു സാക്ഷ്യ നിമിത്തം സ്തോത്രം പറയുന്നു. അല്ലെങ്കിൽ പലപ്പോഴും പണമില്ലാത്തവൻ പിണമാണെന്ന് മലയാളത്തിൽ ഒരു വാക്കുണ്ടെന്ന് പറഞ്ഞാൽ പണവും പ്രതാപവും ഉള്ള അത്രയും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നല്ല ശമ്പളം കൊണ്ടിരുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ രോഗമായി കിടക്കുമ്പോഴും ഒന്നും ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും പലപ്പോഴും ഇങ്ങനെ ഇവിടെ അങ്ങനൊന്നുമല്ല. സ്തോത്രം. ഭർത്താവിന്റെയോ ഭാര്യയുടെയോ പണത്തെ ആശ്രയിച്ചുള്ള ഒരു ബന്ധമല്ല. ഏത് സാഹചര്യത്തിലും ഭാര്യ ഭർത്താവിന്റെയും ഭർത്താവ് ഭാര്യയുടെയും കൂടെ നിൽക്കണം. നിങ്ങൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ച് റിസോഴ്സ്ഫുൾ ആയിരിക്കുക. നിങ്ങളുടെ അനുഗ്രഹം ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ദൈവസ്ഥാനത്തെ യു ആർ ബ്ലെസ്ഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ അറിയിച്ചിട്ടുണ്ട് എന്തുവാണ് മറ്റേ ആളിന് നമ്മുടെ സ്പൗസിന് ആവശ്യമാണെന്നുള്ളത്. എന്നാൽ ഒരു പ്രാവശ്യം കൂടി ഇന്ന് പോലും കാലം കുറവുള്ളത്. പൊതുവെ ഈ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമ്മളൊക്കെ വ്യക്തിപരമായിട്ട് ഈ കാര്യത്തിൽ കുറവുണ്ടായില്ല. അതൊന്ന് കൺഫ്യൂസ് ചെയ്ത് ഒരു ക്രമീകരണ പ്രകാരമാണുള്ള അവസരമായിട്ട് കുറവുള്ള സമയത്തെ നമുക്ക് എടുക്കാം. ഐ എം നോട്ട് അവയർ ഓഫ് ദൈ ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി ഹൗ മെനി മോർ മിനിറ്റ്സ് 20 മോർ മിനിറ്റ്സ്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് വിലയിരുത്തുന്ന സമയങ്ങളായിട്ട് തുടർന്നുള്ള സമയങ്ങളെ നമുക്ക് എടുക്കാം. ഓക്കെ. കൂടുതലായിട്ട് ഞാൻ സഹോദരന്മാരോടാണ് കുറെ സമയം ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സഹോദരന്മാരോട് സംസാരിക്കുന്നെങ്കിലും സഹോദരന്മാരെ ഓർക്കുക, അത് നിങ്ങളെ പറ്റി കൂടിയാണ് സംസാരിക്കുന്നത്. അവരോട് പറയുന്നത് ഒരിക്കലും നെഗറ്റീവായിട്ട് അവരുടെ എടുക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം അത് തന്നെ പറഞ്ഞതാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതായിട്ട് എടുക്കണം, നിങ്ങളുടെ സ്പൗസിനോടല്ല ഇവിടെ പറയുന്നത്. ഓക്കെ. സഹോദരന്മാർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച, ദൈവം പറഞ്ഞു മനുഷ്യൻ ഏകനായിരിക്കുന്നാലും നന്നല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കുന്നുണ്ടോ മാനസികമായി? അവൾ എവിടെ പോയാലും തിരക്കേടില്ല, എന്ത് ചെയ്തിട്ട് തിരക്കേടില്ല, അത് കൂടിയേ തീരൂ എന്നില്ല. യു തിങ്ക് യു ക്യാൻ ഡു ഇറ്റ് അലോൺ. ഇത് പിശാച് കൊണ്ടൊരു ചിന്തയാ. ദൈവം പറഞ്ഞു നീ ഏകനായിരിക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് ഭാര്യയോട് പറയാൻ തയ്യാറാകണം, സഹോദരി നീ കൂടില്ലാത്തത് നല്ലതല്ല, നീ എപ്പോഴും ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് കൊടുക്കാനായിട്ട് ഒരു ഓപ്പൺനെസ് നമുക്ക് ഉണ്ടാകണം. സമ്മതിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരോടൊന്ന് പറഞ്ഞു നോക്കി, ഐ ആം ഇൻകംപ്ലീറ്റ് വിതൗട്ട് യു. നിന്നെ കൂടാതെ ഞാൻ കുറവുള്ളവനാണ്. ദൈവം പറഞ്ഞ കാര്യം നീറ്റ് പറയുന്നതിന് എന്താ കുഴപ്പം? പ്രൈസ് ദി ലോർഡ്. അവർക്കൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക. ഹല്ലേലൂയ. കൺഫസ്. വിതൗട്ട് യു ഐ ആം ഇൻകംപ്ലീറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞതായ കാര്യങ്ങൾ ആ പല കാര്യങ്ങളും. പ്രൈസ് ദി ലോർഡ്. പുരുഷനെ ഉണ്ടാക്കിയത് പൗലസ് പറയുന്നു, സ്ത്രീയെ ഉണ്ടാക്കിയത് പുരുഷന് വേണ്ടിയാണെന്നും പുരുഷൻ സ്ത്രീയുടെ തലയാണെന്നും ക്രിസ്തു പുരുഷന്റെ തലയാണെന്നും. അതുപോലെ തന്നെ സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരു സ്ഥലത്ത് പലർക്കും ഒരുപക്ഷെ പ്രയാസം തോന്നുമായിരിക്കും. വചനം പറയുന്നു പുരുഷനെ സ്ത്രീക്ക് വേണ്ടിയല്ല ഉണ്ടാക്കിയത്, എന്നാൽ സ്ത്രീയെ പുരുഷന് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് വചനം പറയുന്നു. ഇത് സ്ത്രീയെ ഇത് സ്ത്രീയെ ഒരു താണ അവസ്ഥയിൽ കാണുവാനുള്ള ഒന്നായിട്ടല്ല. സ്ത്രീയെ പുരുഷന് വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നമ്മൾ അതെങ്ങനെ എടുക്കുന്നത്? ദൈവത്തിന്റെ വചനം പുരുഷനെ ദൈവത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്, അതായത് ക്രിസ്തു പുരുഷന്റെ തലയായിരിക്കുന്ന അവസ്ഥയിൽ സ്ത്രീ പുരുഷന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടു എന്ന് പറയുന്നത് അത് യോജിച്ചു പോകും. എന്നാൽ പുരുഷന്റെ തല ക്രിസ്തു ആകാത്തപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഇനി ഒന്ന് മറ്റൊന്നിന് വേണ്ടി എന്ന് പറയുമ്പോ ഒന്നിന്റെ ലക്ഷ്യം മറ്റൊരു അവസാനിക്കുന്നതല്ല എടുക്കേണ്ടത്. പുരുഷനിൽ എന്ത് ആവശ്യമുണ്ടായിരുന്നോ അതിന്റെ നിറവേറലിന് വേണ്ടി സ്ത്രീയെ ദൈവം ഒഴിവാക്കിയെന്ന് എടുത്താൽ മതി. അത് കേട്ടിട്ട് അല്ലാതെ പുരുഷനേക്കാൾ സബോർഡിനേറ്റാണ് സ്ത്രീ എന്ന് എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ പുരുഷനെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആവശ്യം എന്തായിരുന്നു? ദൈവത്തിന് വേണ്ടുന്ന ഫെലോഷിപ്പ് ആയിരുന്നു. മനസ്സിലാകുന്നില്ലേ? അപ്പോ സ്ത്രീയെ താഴെയാണെന്ന് കാണിക്കാനല്ല പിന്നെയോ, ഒരു എക്സിസ്റ്റിംഗ് നീഡിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ദൈവം എടുത്തെന്ന് എടുക്കുക. ഇനിയും ദൈവം സ്ത്രീയെ പുരുഷന് കൊടുത്തതായി പറയുന്നു. ആരാ സ്ത്രീയെ ദൈവം പുരുഷന് കൊടുത്തത്? സ്ത്രീകൾ പറഞ്ഞാട്ടെ, ദൈവമാണ്. എന്നാൽ ദൈവം പുരുഷനെ സ്ത്രീക്ക് കൊടുത്തില്ല. പ്രയാസം തോന്നല്ലേ? ദൈവം സ്ത്രീയെ പുരുഷന് കൊടുത്തു, പക്ഷേ പുരുഷനെ ദൈവം സ്ത്രീക്ക് കൊടുത്തില്ല. ഇത് അന്യായമാണെന്ന് നമുക്ക് തോന്നുന്നില്ലേ? തുടർന്ന് ശ്രദ്ധയില് അതിന്റെ ഇക്വേഷൻ കർത്താവ് കാണിച്ച ഉദാഹരണമാണ്. കർത്താവിനെ പറ്റി പറയുന്നത് അവൻ തന്നെ തന്നെ സഭയ്ക്ക് വേണ്ടി കൊടുത്തു. ഇനി ശ്രദ്ധയില് സ്ത്രീയെ ദൈവം പുരുഷന് കൊടുത്തു, എന്നാൽ പുരുഷൻ തന്നെ തന്നെ സ്ത്രീക്ക് വേണ്ടി കൊടുക്കണം. സ്ത്രീയെ പുരുഷന് കൊടുത്തിട്ട് ദൈവം വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യുക, അവരൊരു ചലഞ്ച് കൊടുക്കുക. ഏത്? നീ നിന്നെ തന്നെ നിന്റെ ഭാര്യയ്ക്കായിട്ട് കൊടുക്കണം. ഹല്ലേലൂയ. ഇത് രണ്ടും കൺഫസ് ചെയ്യാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ ആ ബാലൻസിങ് ഉണ്ട്. സഹോദരിമാരെ, നിങ്ങളെ നിങ്ങളുടെ ഹസ്ബൻഡിന് ദൈവം കൊടുത്തെന്ന് ഒന്നേറ്റ് പറയാമോ? നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ എന്റെ ഹസ്ബൻഡിനായി എന്റെ ദൈവം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. സഹോദരന്മാരെ, എന്നെ തന്നെ എന്റെ ഭാര്യയ്ക്കായി കൊടുക്കുവാൻ ദൈവനെ വിളിക്കുന്നെന്ന് നിങ്ങൾ ഒന്നേറ്റ് പറയാമോ? പറഞ്ഞാട്ട്. ഇൻ യുവർ ഓൺ വേ. This is reconciliation. This is maintenance. ഇത് നിങ്ങൾ അർത്ഥപൂർണമായി ചെയ്താൽ ഇനി തുടർന്നൊന്നും പറയേണ്ട കാര്യമില്ല ഇവിടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതാ ദൈവം കാത്തു നിൽക്കുന്നു സഹോദരന്മാരെ. അനേകരും വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വെളിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, അധികമായ ജോലിക്ക് വേണ്ടി, പണം ഉണ്ടാക്കാൻ വേണ്ടി, പല സ്ഥലങ്ങളിൽ ഇരുന്ന് വെറുതെ സംസാരിക്കാൻ വേണ്ടി, ഇവിടെ നിങ്ങളുടെ കാര്യമല്ല, പലരെയും ചീട്ട് കളിക്കാൻ വേണ്ടി, മദ്യപാനത്തിന് വേണ്ടി ഒക്കെ ലോകത്തിലെ പുരുഷന്മാർ തങ്ങളുടെ കുടുംബത്തിൽ തങ്ങളുടെ ഭാര്യയ്ക്കല്ലാതെ എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തങ്ങൾ അതിനെ കൊടുത്തിരിക്കുന്നത്. അങ്ങനൊരു ചരിത്രമാ മനുഷ്യൻ്റെത്. അതാ മനുഷ്യ ജാതിയുടെ പരാജയത്തിന്റെ ഒരു രഹസ്യം. അതാ ഓൾറെഡി നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ കയ്യിൽ തന്നു. നിങ്ങളുടെ കൂടെ അവർ വന്നത് തന്നെയാണ് എവിഡൻസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി, ഞാനിതാ എന്നെ തന്നെ നിനക്കായി തരുന്നു. ഹല്ലേലൂയ. എന്റെ മനസ്സ് പറയുന്നു, ഈ മെസ്സേജിന്റെ അവസാനം സഹോദരന്മാരും സഹോദരിമാരും ഭർത്താവ് ഭാര്യയും ഒന്നിക്കുന്നത് 5 മിനിറ്റ് നേരം പ്രാർത്ഥിക്കണം. ഓക്കെയാണോ? ഈ പറയുന്ന കാര്യം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം. ഹല്ലേലൂയ. ആ സമയം വരുമ്പോ ഭാര്യമാര് പറയണം, അച്ഛായ എന്റെ ദൈവം എന്നെ അങ്ങേക്ക് തന്നിരിക്കുന്നു, ഞാൻ ഒരു പ്രാവശ്യം കൂടി ഏറ്റു പറയുന്നു. ഭർത്താക്കന്മാര് പറയണം, പ്രിയപ്പെട്ടവളെ നിങ്ങൾ ഹണിയെന്ന് വേണമെങ്കിലും വിളിച്ചോ. പ്രൈസ് ദി ലോർഡ്. നല്ല പേര് തന്നെ. അങ്ങനെയുള്ളതെല്ലാം വിളിക്കണം ദൈവസന്നിധിയിൽ. നിങ്ങൾ ആ ആ പേര്, മനോഹരമായ പേര് വിളിച്ച് ഞാനിതാ എന്നെ തന്നെ നിനക്കായി ഒരു പ്രാവശ്യം ഇവിടെ തരുന്നെന്ന് ഒരു വാചകം ഒന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്നതിന്റെ വ്യത്യാസം മനസ്സിലാക്കി, ആ മെയിന്റനൻസിന്റെ വ്യത്യാസം മനസ്സിലാക്കി നമ്മൾ വീടുകളിലേക്ക് പോകാനായിട്ട് നമുക്ക് അപ്പോൾ ഇടയാകും. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇനിയും നിങ്ങളുടെ ഇനി വീട്ടിൽ ഞാൻ സഹോദരന്മാരോട് തന്നെ സംസാരിക്കുന്നത്. സഹോദരൻ, നാം ആദ്യമേ കണ്ടല്ലോ ഒരാളിൽ മറ്റൊരാളിന് വേണ്ടി ഉള്ളത് ദൈവം വെച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങളിൽ ദൈവം വെച്ചിരിക്കുന്നത് അതിൽ വിശ്വസ്തരാവുന്നോ എന്നുള്ളതാണ് നമ്മൾ ഇപ്പോ അല്പസമയത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുന്നെന്ന്. യേശു പറഞ്ഞു, നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. ഒരു കൊച്ചു കുഞ്ഞിന് നല്ല മധുരം കിട്ടിയാൽ അതിന്റെ മോഹം ഇങ്ങനെ കരുവാളിച്ചിരിക്കോ? കരുവാളിച്ചിരിക്കോ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ നോക്കുമ്പോ നിങ്ങളുടെ മോഹത്തെ എന്ത് കാണണം? എന്ത് കാണും? സഹോദരന്മാരൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങോട്ടൊന്ന് നോക്കിക്കോ, അവരെ ഒടിച്ച് പൊട്ടുന്നുണ്ടെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകണം അല്ലേ? വെറുതെ അല്ല വചനം പറയുന്നത്. ഭാര്യമാരോട് കയ്പായിരിക്കരുത് എന്ന് പറയുന്ന ഓർക്കുന്നുണ്ടോ? ഷുഗർ നിന്നും വെച്ച് കയ്പുള്ള ഏതാണ് കഴിക്കുന്നത് പോലെ ആ കുഞ്ഞിന്റെ മുഖം ഇരിക്കുന്നത് നിങ്ങൾ എന്തോ പറയും. സംതിങ് ഈസ് റോങ്, ഫൗണ്ടേഷൻ ഈസ് റോങ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ നോക്കുമ്പോ അവര് നല്ലവരാണ്, അവര് നന്മയാണെന്നുള്ളത് നിങ്ങളുടെ കണ്ണുകളിൽ സ്ഫുരിക്കട്ടെ. സഹോദരന്മാർ ഉറക്കാമെന്ന് പറ, അരെ അവരോട് ഇരിപ്പുണ്ട്, അവര് നിങ്ങളോട് ഇക്കാര്യം ചോദിക്കാൻ ഇടയായിരുന്നത്. പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ അവർക്ക് നാം കൊടുക്കുന്നത് കേവലം പണമോ അങ്ങനെയൊന്നും, ഇതും കൊടുക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. ദേ അപ്രൂവൽ, ദേ അക്സെപ്റ്റൻസ്. യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആദാം എന്ത് പറഞ്ഞു ഹവ്വായെ കണ്ടപ്പോ? നീ എന്റെ അസ്ഥിക്ക് അസ്ഥിയും മാംസത്തിന് മാംസവുമാണ് എന്ന് അവൻ പറഞ്ഞു. നമ്മുടെ വായിൽ നിന്ന് അത് വന്നിട്ടുണ്ടോ പലപ്പോഴും? ഒന്ന് വരട്ടെ. ഐഡന്റിഫൈ യുവർ വൈഫ് ആസ് ഫ്ലഷ് ഓഫ് യുവർ ഫ്ലഷ് ആൻഡ് ബോൺ ഓഫ് യുവർ ബോൺസ്. കൺഫസ് ഇറ്റ്, അത് ഏറ്റുപറയുക. അത് നമ്മുടെ കുടുംബജീവിതത്തിന്റെ ആഴത്തെ അത് വ്യത്യാസപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എക്ലേസിയാസ്റ്റീസ് 9:5 ആരെങ്കിലും വായിച്ചു? 9:5 ഓർ അവിടെ ഇറ്റ് കുഡ് ബി 9 ഓൾസോ. ആ 9:5 വായിച്ചു.
നീ സ്നേഹിക്കുന്ന ഭാര്യയോട് കൂടെ മായയുള്ള നിന്റെ ആയുഷ്കാലമെല്ലാം സൂചിച്ചു കൊള്ളുക. അതല്ലോ ഈ ആയുസ്സിലും സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നം നിലക്കുള്ള വരും.
അതല്ലോ ഈ ആയുസ്സിൽ സൂര്യന്റെ കീഴിൽ നീ ചെയ്യുന്ന പ്രയത്നം നിനക്കുള്ള ഓഹരി. അവിടെ ഓഹരി എന്നുള്ള വാക്ക് എംഫസൈസ് ചെയ്യാനാണ് ഞാനിപ്പോ താല്പര്യപ്പെടുന്നത്. അപ്പോൾ സഹോദരന്മാരെ, സഹോദര, നിന്റെ ഭാര്യ ദൈവം നിനക്ക് തന്നിന്റെ ഓഹരിയാണ്. ഓഹരി എന്താ ഓഹരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നിങ്ങളുടെ പിതാവിന്റെ വകയായി നിങ്ങൾക്ക് കുറെ ഭൂമി ഉണ്ടായിരുന്നു. അതിന്റെ ആ ഓഹരി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? അവിടെ ഒരു വേല് കിട്ടും ഇല്ലേ? ചിലപ്പോ അറ്റ്ലീസ്റ്റ് അവിടെ മരങ്ങൾ നടാൻ ശ്രമിക്കും. ഇതുവരെ ചെയ്യാത്തതുപോലെ, പൊതുവായി കിടന്നപ്പോൾ ചെയ്യാത്തതുപോലെയുള്ള ചില പുതിയ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ശ്രമിക്കില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളുടെ ജീവിതത്തിലെ ഓഹരിയായി നിങ്ങൾ കാണണം. അങ്ങനെ കാണുന്നുണ്ടോ? ഒന്നുകൂടെ ഏറ്റു പറയാമോ? അവരോട് പറഞ്ഞാലും ഇല്ലെങ്കിലും അറിയുക, അവരാണ് ദൈവം നിങ്ങൾക്ക് തന്ന ഓഹരി. നിങ്ങൾ തന്നതായ ഓഹരി നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? അത് ദൈവം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോ വചനം പറയുന്നവരെ പോറ്റി പുലർത്തണം. അവരെ ഗൈഡ് ചെയ്യണം. അവരെ സ്നേഹിക്കണം, ഇതെല്ലാം അടച്ച് ഒന്നിച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. ഇതിനപ്പുറത്തെ ദൈവം ഒന്നും നിനക്ക് തന്നിട്ടില്ല ഈ ഭൂമിയിൽ ഭൗതിക ജീവിതത്തിൽ എന്നുകൂടെ അതിന്റെ അർത്ഥം. ഭൗതിക ജീവിതത്തിൽ നിന്ന് ദൈവം നിന്ന് തരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള നിന്റെ പോർഷൻ അതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഹോദരിമാരെ, നിങ്ങളെ ദൈവം നിങ്ങളുടെ ഭർത്താക്കന്മാർ കൊടുത്തിരിക്കുന്ന ഓഹരിയാണെങ്കിൽ അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്നില്ല, അവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല, അവർക്ക് അത് അന്യമാണെങ്കിൽ അത് അന്യായമല്ലേ? ഹല്ലേലൂയ. അവർക്ക് അവൈലബിൾ ആയിരിക്കണം. അവർക്ക് വേറെ ഒന്നും ദൈവം കൊടുത്തിട്ടില്ല ഈ ഭൂമി ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ളത്. അങ്ങനെ ഏറ്റവും മെച്ചമായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ മാറ്റിവെച്ചാൽ. അത് ദൈവത്തോട് ചെയ്യുന്നതായ ഒരു പാപവും അതും ഒരു അവിശ്വസ്തതയുമാണെന്ന് ഏറ്റെടുത്താലും, ഞാൻ വീണ്ടും സഹോദരന്മാരുടെ ഭാഗത്തേക്ക് വരികയാണ്. എനിക്ക് ലഭിച്ച സമയം കൊണ്ട് വളരെ ബ്രീഫായിട്ട്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒന്ന് പത്രോസ് 3 9 ഒന്ന് വായിച്ചാട്ട്. അല്ലേ, ഐദർ 4 or 9 യു റീഡ്. First Peter 3:9. No, is it a 4:4? Just see in my. അവിടെ ഭാര്യമാരെ പറ്റി പറയുന്നതായിട്ടുള്ള സഹോദരന്മാരോട് പറയുന്ന വാക്ക് 7. ആ ഓക്കെ, റീഡ്. അവർക്ക് ബഹുമാനം കൊടുപ്പീൻ, ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ. കൂട്ടവകാശി, ബഹുമാനം, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ജോയിന്റ് ഹെയർ, കൂട്ടവകാശി, കൂട്ടവകാശി എന്ന് പറഞ്ഞാൽ ഏത് അവകാശത്തിനും പങ്കാളിയാണ്. അപ്പൊ പുരുഷന്മാരെ, നിങ്ങൾ തന്നെ അനുഭവിക്കാനല്ല നിങ്ങൾ നേടുന്നതായാലും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എല്ലാം തുല്യമായി നിങ്ങളുടെ ഭാര്യയോട് ചേർന്ന് പങ്കിടുവാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അവര് ജീവന്റെ കൃപ എന്ന് പറയുന്നത് ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും എല്ലാം എടുക്കാം. അപ്പോ ദൈവത്തിന്റെ കൃപയ്ക്ക് അവരാരാണ്? കൂട്ടവകാശിയാണ്. ഇനി അവർക്ക് എന്താ കൊടുക്കാനാ പറഞ്ഞിരിക്കുന്നത്? ബഹുമാനം കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. പ്രകൃതിയെ നോക്കിയാൽ ബലഹീന പാത്രങ്ങളെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് നമുക്കില്ല. നമ്മള് ഏതോ വലിയ അധികാരത്തോടെ നമ്മുടെ അധികാരം കാണിക്കുന്ന രീതിയിലാണ് പലപ്പോഴും സംസാരിക്കുന്നത്. നിങ്ങൾ അവരെ ബഹുമാനിക്കുന്നുണ്ടെന്നുള്ളത് അവർക്കൂടെ തോന്നട്ടെ. സഹോദരന്മാരെ വീട്ടിൽ ചോദിക്കരുത് ഈ കാര്യം ദയവായിട്ട്. സഹോദരന്മാരെ, അവർക്ക് ബഹുമാനം കൊടുക്കുകയും എന്ന് വചനം നമ്മോട് പറയുന്നു. സ്തോത്രം. അന്യോന്യം ബഹുമാനിക്കുവാൻ വചനം നമ്മോട് പറയുന്നു. ഈ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നടത്തിയതായ ക്യാമ്പിനകത്ത് പറഞ്ഞ ഒരു വിഷയം സ്പൗസ് ആസ് ദ നെയ്ബർ എന്നുള്ളതായിരുന്നു. നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ അയൽക്കാരൻ എന്നെടുത്താൽ പോലും വളരെ ശ്രേഷ്ഠമായ ഒരു ബിഹേവിയർ നിങ്ങളുടെ സ്പൗസിനോട് കാണിക്കാൻ ഇടയാകും. നമ്മളെല്ലാവരും അന്യോന്യം ബഹുമാനിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഭാര്യമാരെ ബഹുമാനിക്കണമെന്ന് വചനം എടുത്തു പറയുന്നു. എവിടെയൊക്കെ ബഹുമാനക്കേട് വരുന്നത്? ഒന്ന് രണ്ട് നിങ്ങൾ തന്നെ എടുത്തു പറഞ്ഞാട്ട്. സഹോദരിമാരോട് ചോദിക്കത്തില്ല. സഹോദരിമാരെ ബഹുമാനിക്കാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയാൻ നമുക്ക് അതിനെ എഴുതിക്കളെ പറഞ്ഞു. വഴക്ക് കൊടുക്കുമ്പോ അവരേതുമില്ല, അവരൊന്നുമില്ല, അവരെ താമതത്തിലുള്ളതായ വാക്കുകൾ വിളിക്കുക, അവരെന്ത് ചെയ്താലും അംഗീകരിക്കാതിരിക്കുക. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരട്ടെ, നിങ്ങൾക്ക് ദൈവം ഏൽപ്പിച്ചു തന്ന ഭാര്യയെ ബഹുമാനിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളെ ഇന്ന് മുതൽക്കാലം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കണം. അതിലേ സമയം വളരെ കുറവാണ്. ഇനിയും ഭാര്യമാരോട് ചില കാര്യങ്ങൾ ഇപ്പൊ എന്താ നമ്മൾ കാണാൻ പോകുന്നേ? നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി ദൈവം നിങ്ങളെ ഏൽപ്പിച്ച കാര്യത്തിൽ വിശ്വസ്തരാകാനുള്ള സമർപ്പണമാണ് ചില നിമിഷങ്ങൾ. ഏറ്റെടുക്കാമോ? യെസ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ വചനം എന്ത് പറയുന്നു? പ്രോവേർബ്സ് 12:4 വായിക്കാം. വേറൊരാള് 31:11 വായിക്കാം.
സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിനെ നാണപ്പെട്ടവളോ അവന്റെ അസ്ഥി.
നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ഇടപാട്, മറ്റു വീട്ടിൽ വരുന്നവരുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കാരോട്, അമ്മായിയപ്പനോട്, അമ്മായിയമ്മയോട് ഒക്കെയുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭർത്താവിന്റെ അസ്ഥിക്ക് ദ്രവത്വം വരുത്തുന്നതാണോ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് മാന്യതയാണോ, മാനക്കേടാണോ വരുത്തുന്ന ഒരു നിമിഷം ചോദന ചെയ്യാം. ആർ യു ബ്രിങ്ങിങ് ഷേം ടു യുവർ ഹസ്ബൻഡ്? ഓർ ആർ യു ബ്രിങ്ങിങ് ഓണർ ടു യുവർ ഹസ്ബൻഡ്? അടുത്തതായിട്ട് പ്രോവേർബ്സ് 31:11 വായിച്ച അപ്പൊ ഒരു ഭാര്യ നിമിത്തം ഭർത്താവിന് എന്തുണ്ടാകണം? ഭാര്യയെ കിട്ടുന്നതിന് നന്മ കിട്ടുന്നു എന്ന് മാത്രമല്ല, അത് അവരെങ്ങനെ ഓർത്ത മാത്രം പോരാ, നിങ്ങൾ ഭർത്താവിന് ആദായം വരുത്തുന്ന ആളായിരിക്കണം. Are you a profit-making person? Are you profitable to your husband? The Bible says to be profitable. നിങ്ങളുടെ ഭർത്താക്കന്മാർ, ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങളുടെ ഭാര്യമാർ പ്രോഫിറ്റബിൾ ആണോ എന്ന് ചിന്തിക്കരുത്. അതിനുള്ള സമയമല്ല ഇത്, ഇത് അവരുടെ സമയമാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾ പ്രോഫിറ്റബിൾ ആണോ? ആകുവാൻ മനഃപൂർവ്വമായി ഇന്ന് മുതൽക്കാലം ശ്രമിക്കുമോ, സമർപ്പിക്കുമോ, ദൈവം ഭാഗം സമർപ്പിക്കുമോ? അതേ കർത്താവ്, എന്റെ ഭർത്താവിന് പ്രോഫിറ്റബിൾ ആകുവാൻ ഞാനിതായ എന്നെ തന്നെ സമർപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാം. നിങ്ങൾ ഒരു വിഷയം വായിച്ചതായിരിക്കും, ഇവിടെ കേട്ടതാണ് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എന്താ പറയുന്നത്? ഭാര്യമാരി, കർത്താവിന് എന്നവണ്ണം നിങ്ങളുടെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അടുത്തതായി നിങ്ങൾ ചിന്തിക്കേണ്ടത്, കർത്താവിന് എന്നവണ്ണം നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കീഴടങ്ങിയിരിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് മുതൽക്കാലം ഒരു പ്രാവശ്യം കൂടി തീരുമാനം ചെയ്യുക, യേശുവിന് എന്ന വണ്ണം എന്റെ ഭർത്താവ് ഞാൻ കീഴടങ്ങിയിരിക്കും. ആ തീരുമാനം ഒന്ന് ചെയ്യാമോ? പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളെ ജീവിതം വ്യത്യാസപ്പെടും, കുടുംബ ജീവിതം വ്യത്യാസപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അവിടെ ആ സമർപ്പണം എന്ന് പറയുന്നത് മനഃപൂർവ്വവും ബോധപൂർവവുമായ ഒരു സമർപ്പണമായിരിക്കണം. ആ നിർബന്ധതയുള്ളതായ സമർപ്പണമായിരിക്കരുത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തീത്തോസ് 2:5 വായിച്ചാട്ടെ.
സുബോധവും പാതിഥ്യവുമുള്ളവരും വീട്ടുകാരിൽ നോക്കുന്നവരും ദൈവമുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം.
പ്രൈസ് ദി ലോർഡ്. അവിടെയാ നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം. ആ നിർത്തി നിർത്തി ഒരു പ്രാവശ്യം കൂടെ വായിച്ചാട്ട്, നിർത്തി നിർത്തി വായിച്ചാട്ട് ഓരോരോ വാക്കുകൾ.
സുബോധം,
സുബോധം, നമുക്ക് സുബോധമുണ്ടോ? യെസ്. ആ അടുത്തത്
പാതിവൃത്യമുള്ളവരും.
ആ പാതിവൃത്യം എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ വാസ്തവമായിട്ടുള്ളതായ പ്രതിബന്ധി, പ്രത്യേകിച്ച് ഭർത്താവിനോടുള്ളതായ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ആ
വീട്ടുകാര്യം
നോക്കുന്നവരും, വീട്ടുകാര്യം കുടുംബത്തിന്റെ നായിക സ്ത്രീയായിട്ടാണ് ദൈവം വെച്ചിരിക്കുന്നത്, കുടുംബം നോക്കേണ്ടത്. പ്രത്യേകിച്ചുള്ള ഒരു ഉത്തരവാദിത്വം സ്ത്രീ, ഭാര്യയ്ക്ക്, അമ്മയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വേണ്ടവണ്ണം വീട്ടുകാരി നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങൾ തന്നെ ശോധന ചെയ്താട്ട്, നിങ്ങൾ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഒരുപക്ഷെ വീട്ടിൽ തന്നെയുള്ള അമ്മയായിരിക്കാം, എന്നാൽ വേണ്ടവണ്ണം വീട്ടുകാരെ നോക്കുന്നുണ്ടോ, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത് ഇവിടുത്തെ നമുക്ക് സമയമില്ല. എല്ലാവരും ചോദന ചെയ്താണ് നോക്കുന്നവരും ആ ദയവുള്ളവരും ആര്യപ്പനാൻ പ്രബോധിപ്പിക്കുക.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ